Now the Father, Son, and the Holy Spirit, one to God. കർത്താവിൽ സഹോദരങ്ങളെ, നമ്മൾ നോമ്പിൻ്റെ ഏകദേശം പകുതി ഭാഗത്തേക്ക്, പാതി നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം ആയിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദ ബൈബിൾ വേഴ്സ് ദാറ്റ് ഈസ് ടേക്കൺ ഫോർ ദ ഹോളി എവാഞ്ചേലിയം ഈസ് ഫ്രം സെയിന്റ് മാത്യു ചാപ്റ്റർ 15:21-28. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എ കനനൈറ്റ് വുമൻ ഇസ് അപ്രോച്ചിങ് ജീസസ് ആൻഡ് ആസ്കിങ് ഹെർ ഫോർ ദ ഹീലിംഗ് ഓഫ് എ ഡെഡ്ഫുൾ ഡിസീസ് ഫ്രം ഫോർ ഹർ ഡോട്ടർ. യേശു ക്രിസ്തു അവളെ യാതൊരു തരത്തിലും റിസീവ് ചെയ്യാത്ത രീതിയിൽ, അവൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള റെസ്പോൺസസ് ഹി ഈസ് ഗിവിങ്. ആൻഡ് അറ്റ് ദി എൻഡ് ജീസസ് ഇസ് അലോവിങ് ദിസ് മദർ ഫോർ എ ഗ്രേറ്റ് ഹീലിംഗ് ഫോർ ഹർ ഡോട്ടർ. ഇത് നമുക്കറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. വി ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ് മെനി ടൈംസ്. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ബ്രിങ് എ ഫ്യു തോട്ട്സ് ടു യുവർ കറന്റ് അറ്റൻഷൻ. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിസ് വുമൺ ആൻഡ് ജീസസ് ഒരിക്കലും ഒരു എന്താണ് ആർക്കും ഒരു സന്തോഷം തോന്നുന്ന ഒരു കോൺവെർസേഷൻ അല്ല. Many people, they come to Jesus. Many people found Jesus through others. And many of the sick, Jesus was healing. He is going forward and looking for them. ഇവിടെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു റെസിസ്റ്റൻസ് ആണ്. എന്തിനാ, why Jesus was resisting when this lady came and she was asking about healing for her daughter? Jesus encounters the Canaanite woman with the demon possessed daughter, and avala karanje kaale veena parayna samayathu naay kuttigalu polum meshil nu veeduna bread crumbs kadikkunnundallo athrengilum oru pariganana ente kunjinte പേരിൽ ചെയ്യുകയില്ലേ എന്നവൾ കരഞ്ഞ് കർത്താവിനോട് ചോദിക്കുന്ന ഒരു രംഗമാണ് ഇത്. വളരെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ്. അറ്റ് ദ സെയിം ടൈം ദ സെയിം സിറ്റുവേഷൻ ദ ഡിസൈപ്പിൾസ് ആർ ഹാൻഡ്ലിംഗ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ദ ആർ ടെല്ലിംഗ്, ദ ആർ ആസ്കിംഗ് ജീസസ്, യു സീ ദറ്റ് ദിസ് വുമൺ വാസ് മേക്കിംഗ് ദിസ് നോയ്സ് ഫോർ എ ലോങ് ടൈം, വൈ ഡോണ്ട് യു സെൻഡ് ദം എവേ. അവളെ അടിച്ചു പുറത്താക്കാനായിട്ട് ഒന്ന് അനുവാദം തന്നാൽ മതി, യു വിൽ ടേക്ക് കെയർ ഓഫ് ദാറ്റ് എന്ന് ശിഷ്യന്മാർ പറയുന്നു. പക്ഷെ അവള് ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഒരു അണു ഇട പോലും വ്യത്യാസമില്ലാതെ ഷീസ് ചലഞ്ചിങ്, ഷീസ് ടോക്കിംഗ്, ഷീസ് ബെഗിങ്. എന്നിട്ട് യേശുക്രിസ്തു അവൾക്ക് അനുഗ്രഹം കൊടുത്തതായിട്ടാണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ദ ലോർഡ് അക്നോളജസ് ഹർ ഫെയ്ത്ത് ആൻഡ് ഹീൽസ് ഹർ ഡോട്ടർ. ഇതൊരു വലിയ സംഗതി, അവളുടെ വിശ്വാസം. ദ ലോർഡ് അക്നോളജസ് ഹർ ഫെയ്ത്ത്. ഷീ ഇസ് ഇൻ എ ഫോറിൻ ലാൻഡ്. ഒരു ശമരിയക്കാർ, ഒരു കനാനായക്കാരി സ്ത്രീ എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് വളരെ വിരുദ്ധമായിട്ടുള്ള, അതിൻ്റെ ഔട്ട്സൈഡ് ഓഫ് ദ റിലീജിയൻ ഉള്ള ഒരു സ്ത്രീയാണ്. ഷീ ഇസ് ഇൻ എ ഫോറിൻ ലാൻഡ് വിത്ത് എ ചൈൽഡ്. ഇത് നമ്മുടെ ഓരോ അമ്മമാരുടെയും സ്റ്റോറിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വി ആർ ഇൻ എ ഫോറിൻ ലാൻഡ്, വി ഹാവ് എ ചൈൽഡ്. ദ ചൈൽഡ് ഈസ് sick, the child is weak, the child needs help from Jesus. ഇത് ഓരോ അമ്മയുടെയും അനുഭവമായിട്ട് നമ്മൾ എടുക്കണം. ഒരു കുഞ്ഞിനെ ഒരു ഫോറിൻ ലാൻഡിൽ വന്നിട്ട് അവിടുത്തെ ആഹാര രീതികൾ അറിയത്തില്ല, അവിടുത്തെ ക്രയവിക്രയങ്ങൾ അറിയത്തില്ല, അവിടുത്തെ ഡെയിലി റുട്ടീൻസ് അറിയത്തില്ല, പ്രോട്ടോകോൾസ് അറിയത്തില്ല, സ്കൂൾ എങ്ങനെയെന്ന് അറിയത്തില്ല, കോളേജ് എങ്ങനെയെന്ന് അറിയത്തില്ല, ഒന്നും അറിയാത്ത ഒരു ഫോറിൻ ലാൻഡില്. നിങ്ങളൊക്കെ ഈ അമ്മമാരൊക്കെ ചിന്തിക്കണം. ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ ദൈവസന്നിധിയിൽ വളർത്തിയെടുത്ത ഒരു അനുഭവം. ദ ലോർഡ് ഇസ് അക്നോളജ്, ദ മദർ നോസ് ബെറ്റർ ദാൻ എനി വൺ വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് ദ ചൈൽഡ്. ഈ കുഞ്ഞിനെ കുറിച്ച് ഈ അമ്മയ്ക്ക് അറിയാവുന്ന അത്രയും ഭാവങ്ങൾ മറ്റാർക്കും അറിയത്തില്ല. ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ശാരീരികാവസ്ഥയെക്കാട്ടിൽ കൂടുതലും അതിൻ്റെ മാനസികാവസ്ഥയാണ്, അതിൻ്റെ മെൻ്റൽ സ്റ്റേജ് ഓഫ് ദറ്റ് ചൈൽഡ്. ഇറ്റ്സ് ഓൺലി നോൺ ടു ജീസസ്, ടു ദ മദർ. ആ അമ്മയ്ക്ക് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നത്. അവള് ലോകപ്രകാരമുള്ള എല്ലാ വാതിലുകളും മുട്ടിപിടിച്ചിട്ട് അവസാനം യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൾക്കറിയാം എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടണമെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നുള്ളത് അവൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്തെല്ലാം അവഗണന സംഭവിച്ചാലും ഞാൻ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇത് ഈ കാര്യം സാധിച്ചെങ്കിലേ ഞാൻ അടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഡിറ്റർമിൻ്റായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ഇത് നമ്മുടെയൊക്കെ പ്രെയർ ലൈഫിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ്. മെനി ഓഫ് ദി ടൈംസ് ദർ മേ ബി ഓബ്സ്റ്റക്കിൾസ് ദാറ്റ് ഇസ് ടെല്ലിംഗ് ടു കീപ്പ് അസ് എവേ ഫ്രം ജീസസ്, ബട്ട് ഇഫ് വി കീപ്പ് ഓൺ മൂവിങ് ഫോർവേഡ് വിത്ത് ദ റൈറ്റ് ഇൻറ്റൻഷൻ, ദ ലോർഡ് ഈസ് ഗോയിങ് ടു ലിസൺ ടു അസ് എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയാനായിട്ടുള്ളത്. ദ ഗേൾ ഈസ് ഇൻ എ ഫോറിൻ ലാൻഡ്, വി ആർ ഓൾസോ ഇൻ എ ഫോറിൻ ലാൻഡ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയാണ് അതിന് പ്രധാനമായിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു കാര്യം, ജീസസ് ഈസ് പുട്ടിങ് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. അവളോട് എക്സ്ക്യൂസസ് ആണ് പറയുന്നത്. യു ഡസൻ ബിലോങ് ടു ദിസ് കമ്മ്യൂണിറ്റി, യു ഡസൻ ഡിസേർവ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് വെച്ചുകൊണ്ട് അവളെ തടഞ്ഞു നിർത്തുന്ന ഒരു അനുഭവമാണ് ഇത്. കർത്താവ് പലപ്പോഴും പല കോൺവെർസേഷനും പറയുന്നത്, വെൻ സമൺ കോൾ ഹിം ഗുഡ് ഹി സെഡ് വൈ ആർ യു കോളിങ് മീ ഗുഡ്, ദർ ഇസ് നോ വൺ, ദ ഓൺലി ഗുഡ് ഇസ് ഗോഡ്, ദൈവമല്ലാതെ വേറെ ആരും നല്ലവനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് അവരോട് പറയുന്ന ഒരു രീതി പല സമയത്തും യേശുക്രിസ്തുവിൽ നമ്മൾ കാണാറുണ്ട്. ഇത് ഈ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ യേശുക്രിസ്തുമായിട്ട് നമ്മൾ റസിൽ ചെയ്യുന്ന സമയത്ത് കർത്താവ് യേശുമിശിഹായുടെ ആയോട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ റസിൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് മനസ്സിലാവുകയുള്ളൂ. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതാണ്, അല്ലെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതിരിക്കുന്ന എക്സ്ക്യൂസസ് ആണ് ആ രീതിയിൽ. പക്ഷേ മോസ്റ്റ് ഓഫ് ദീസ് ടൈംസ് ദീസ് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് വിൽ ബ്രിങ് മോർ ഷൈനിങ് ടു ദ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന് അതിനെ ചെത്തി വെടിപ്പാക്കി അതിനെ പോളിഷ് ചെയ്ത് നല്ല മിനുക്കത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്ന തിളക്കത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഭവമാണ് മെജോറിറ്റി ഓഫ് ദ ടൈംസ് ദിസ് സ്റ്റംബ്ലിംഗ് ബ്ലോക്സ്. ദിസ് ഈസ് ആക്ച്വലി ഇല്യൂമിനേറ്റിംഗ് ആൻഡ് റിജുവനേറ്റിംഗ് ദിസ് വുമൻ. അവളോട് നീ ഈ യു ഡസ് ബിലോങ് ടു ദിസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴേക്കും ദാറ്റ് വാസ് ദ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. അവൾ അതിൽ ഇടിച്ച് അതിൻ്റെ പ്രകാശത്തിലേക്ക് അവളെ കുതിച്ച് വരികയാണ്. അവിടെ നമുക്ക് കാണുന്നത് യേശുക്രിസ്തുവിന് ഒരു വലിയ സൈലൻസ് നമ്മൾ കാണുന്നുണ്ട്. ഹീസ് ബിക്കമിങ് സൈലന്റ് ബിക്കോസ് ഹീസ് തിങ്കിങ് അബൌട്ട് ദിസ് ഗേൾ, ഹൗ മച്ച് ഈസ് ഹർ ഫെയ്ത്ത് എന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. Matthew 15:23, ബട്ട് ഹീ ഡിഡ് നോട്ട് ആൻസർ ഹർ എ വേർഡ്, ആൻഡ് ഹിസ് ഡിസൈപ്പിൾ കെയിം ആൻഡ് ബെഗ്ഡ് ഹിം സെയിങ് സെൻഡ് ഹർ അവേ ഫോർ ഷീ ഈസ് ക്രൈയിങ് ഔട്ട് ആഫ്റ്റർ ദിസ്. ഇത് എന്താണ് യേശുക്രിസ്തുവിൻ്റെ ഈ സൈലൻസ് എന്ന് പറയുന്നത്? പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളിൽ നമ്മൾ ദൈവത്തോട്, ഞാൻ പറഞ്ഞ ആ റസ്ലിംഗ് എന്നുള്ള വാക്ക് തന്നെ ഞാൻ യൂസ് ചെയ്യാണ്, നമ്മൾ കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നീ എന്നെ എന്താ സഹായിക്കാത്തത് എന്ന് നെടുവരിട്ട് പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ കാണുമോ? അങ്ങനെ നമ്മൾ കരഞ്ഞ് നെടുവീർപ്പെടുന്ന സമയത്ത് അവിടെയാണ് ഈ റസ്ലിംഗ്, നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭക്തിയും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും ഒക്കെ നമ്മൾ അതിൻ്റെ മാറ്റുരയ്ക്കുന്ന സന്ദർഭമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ ഒരു സൈലൻസ് എന്ന് പറയുന്നത് യേശുക്രിസ്തു വളരെ ശാന്തം. ഇതുപോലെ സൈലൻസ് പല സന്ദർഭങ്ങളിൽ നമുക്ക് കാണാം. കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് കൊണ്ടുവന്ന ആ പാവപ്പെട്ട വേശ്യാ സ്ത്രീയെ അവളെ എല്ലാവരും കല്ലെറിഞ്ഞ് കൊല്ലാനായിട്ട് എടുക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളിൽ പാവമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. എന്നിട്ടും നമ്മൾ കാണുന്നത് ഈ സൈലൻസാണ്. ദിസ് സൈലൻസ് ഈസ് ടെലിംഗ്, ഇതൊരു വലിയൊരു മെസ്സേജാണ് യേശുക്രിസ്തുവിൻ്റെ സൈലൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഈ സ്ത്രീയെ വാസ്തവത്തിൽ ഷീസ് ബെഗിങ്, ലിറ്ററലി ബെഗിങ്. കർത്താവിനോട് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഹ്യൂമിലിയേഷൻ എടുക്കാം, താഴാവുന്നതിൻ്റെ അങ്ങേയറ്റം താണിട്ട് ആൻഡ് ഷീസ് ബെഗിങ് ഫോർ ദ ഹീലിംഗ്. ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് ഈ തരത്തിലുള്ള ബെഗ്ഗിങ് നമുക്ക് സാധിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ലെവൽ അത് ശരിക്കും ഈ ഒരു ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോഴൊരു മരണം അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് ഈ സർഫസിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിന് കാമ്പില്ല, അതിന് ആഴമില്ല, ആഴത്തിൽ പോകുന്ന പ്രാർത്ഥനയല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വട് വയസ്സ് ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാനിങ്ങനെ വെളിയിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. നിന്നപ്പോൾ എൻ്റെ മോള് ചിന്നുവിനോട് ചോദിച്ചു, എന്തോ നോക്കുന്നത്? ഞാൻ പറഞ്ഞു, മഴ പെയ്ത് കുറേ ദിവസമായി. അപ്പം അവള് ഉടനെ എന്നോട് പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് മഴ പെയ്യണം. അപ്പം ഉടനെ അവൾ എന്നോട് പറഞ്ഞു, ഒരു ഫോർ ഇയർ ഓൾഡ് ഗേള് എന്നോട് ദ സെയിം തിങ് എ ഫോർ ഇയർ ഓൾഡ് ഓൾസോ ടോൾഡ് മീ ദ സെയിം തിങ്. ഞാൻ ചോദിച്ചു, ആ കൊച്ചിനെന്ത്, വാട്ട് ഈസ് ഹർ സ്റ്റോറി? ഉടനെ പറഞ്ഞു, സംബഡി ഗേവ് ഹർ ആൻ അംബ്രല്ല, ആരോടൊരു കുട അവൾക്ക് കൊടുത്തു. അപ്പോൾ അവൾക്ക് ആ കുട നോത്തുകൊണ്ട് മഴയത്ത് പോകാനായിട്ടാണ് അവൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദെൻ ഷീ വാസ് ആസ്കിംഗ്, വാട്ട് ഈസ് യുവർ സ്റ്റോറി? ഞാൻ പറഞ്ഞു, ഞാൻ പുല്ലിനൊക്കെ പുല്ലിൻ്റെ അരി വാരിയാണ്, അതിന് വേണ്ടിയാണ് ഞാൻ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു സർഫസിലാണോ നമ്മുടെ പ്രാർത്ഥന? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും, ഞാൻ മഴ പെയ്യാനായിട്ട് ജെല്ലേക്കൂടെ നോക്കിയിട്ട് നിന്ന പ്രാർത്ഥനയും, ഈ രണ്ട് പ്രാർത്ഥന നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തുമാത്രം വ്യത്യസ്തമുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പം നമുക്കറിയാം, ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനോടുള്ള സ്നേഹം, ഒരു അമ്മ ഒരു കുഞ്ഞിൻ്റെ വെൽബീങ്ങിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഒരിക്കലും ഒരു അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമോ? അത് കർത്താവ് മനസ്സിലാക്കുക. ജെയിംസ് ഓസ്വാൾഡ് എന്ന് പറയുന്ന ഒരു 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 കഥ എഴുതുന്ന മനുഷ്യന് ഹാപ്പി പ്രിൻസ് എന്ന് പറഞ്ഞൊരു കഥ എഴുതി. ആ കഥയുടെ ഹാപ്പി പ്രിൻസ് ജെയിംസ് ഓസ്വാൾഡ് ആ കഥയുടെ ഒരു ഭാഗം ഞാൻ പറയാം. ഒരു ദേശാടന കിളി പറന്ന് ഇങ്ങനെ പോവുകയാണ്. ഈജിപ്തിലേക്ക് മറ്റു കിളികളുടെ കൂടെ കൂടിച്ചേരാനായിട്ട് ആ കിളി ഇങ്ങനെ പറന്ന് പോവുകയാണ്. പറന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വരുമ്പോൾ ദ ബേർഡ് ഈസ് ഫൈൻഡിങ് എ സ്റ്റാച്യു, സ്വർണത്തിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റാച്യു കാണുകയാണ്. സ്റ്റാച്യു കണ്ടിട്ട് ദ ബേർഡ് റിയലി വാണ്ട് ടു ടേക്ക് എ നാപ്പ്. ആക്ച്വലി ദ ബേർഡ് വാണ്ട്സ് സം റെസ്റ്റ്. അപ്പോൾ ഈ കിളി ഈ സ്വർണ്ണ പ്രതിമയുടെ ചുറ്റും ഇങ്ങനെ പറന്ന് നടന്നിട്ട് അവസാനം ദ ബേർഡ് ഈസ് ഫൈൻഡിങ് സം സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ ഫീറ്റ്. രണ്ട് കാലിൻ്റെയും രണ്ട് പാദങ്ങളുടെ ഇടയ്ക്ക് ഒരിച്ചിരി ഒരു സ്പോട്ട് കണ്ടുകൊണ്ട് ഈ കിളി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നുകൊണ്ട് ഈ പ്രതിമയുടെ മണ്ടിക്കൊണ്ട് നോക്കി കുറേ കഴിഞ്ഞപ്പോഴേക്കും ഈ കിളി പതുകെ ഉറങ്ങാൻ തുടങ്ങും. ഈ ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് അതിൻ്റെ ദേഹത്ത് ഇങ്ങനെ വെള്ളം വീഴുന്നതിൻ്റെ നീർമണികൾ വീഴുന്നത് പോലെ അതിന് തോന്നുകയാണ്. ആ കിളി പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു, വാട്ട് ഈസ് ഗോയിങ് ഓൺ, ഈസ് ട്രെയിനിങ്? അപ്പോഴേ അവൾ മേലോട്ട് നോക്കിയപ്പോൾ ആ പ്രതിമയുടെ കണ്ണുകൾ, ജൂവൽസാണ് ആ കണ്ണിൽ വെച്ചിരിക്കുന്നത്, ആ കണ്ണിങ്ങനെ ആ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളികളാണ്. അപ്പം ഈ കുഞ്ഞിക്കിളി ഈ പ്രതിമയോട് പ്രിൻസിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഉടനെ പ്രിൻസ് പറയുന്നു, ഞാൻ ജീവിതത്തിൽ ഞാനിങ്ങനെ ഇൻസൈഡ് ദ കോർട്ട് യാർഡ്സ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒത്തിരി നല്ല സുഖത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയാം. എന്നെ ഇപ്പോൾ ഈ സ്ട്രീറ്റിൽ കൊണ്ടുവന്ന് ഈ പ്രതിമയായിട്ട് നിർത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ലോകത്തെ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ ഞാൻ കാണാനായിട്ട് തുടങ്ങിയത്. ഞാൻ കുറേ ദിവസമായിട്ട് കരയുന്നുണ്ട്. ഇപ്പം എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുകയാണ്. അപ്പോൾ ഈ കിളി ചോദിച്ചു, എന്തിനാണ് നീ ഇത്രയും വേദനിക്കുന്നത്? അപ്പോൾ പ്രതിമ പറയുക, ഒരമ്മയുടെ കരച്ചിൽ, ഒരു കുഞ്ഞിനെ ഓർത്തുള്ള ഒരമ്മയുടെ കരച്ചിൽ, അത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരുന്നു. അപ്പോഴീ കിളി ചോദിച്ചു, അതെവിടെയാണ് ഈ അമ്മയും കുഞ്ഞും? അപ്പോഴെ ഈ പ്രതിമ പറയുകയാണ്, എൻ്റെ കണ്ണിന് നേരെ നോക്കിയാൽ മതി, അക്രോസ് ദ സ്ട്രീറ്റ് ഒരു വീടുണ്ട്, ആ വീട്ടിലേക്ക് നോക്കാൻ പറഞ്ഞു. ആ കുഞ്ഞിക്കിളി പറന്ന് ഈ പ്രതിമയുടെ തോളിൽ വന്നിരുന്നുകൊണ്ട് നോക്കുന്നു. നോക്കുമ്പോൾ ആ വീട്ടിൽ ഒരു സ്ത്രീയും അവരുടെ ഒരു കുഞ്ഞും മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞ് ദ ബേബി ഈസ് വെരി സിക്ക് ആൻഡ് ദ ബേബി ഈസ് ക്രൈയിങ് ആൻഡ് ക്രൈയിങ്. അവസാനം അതിന് കൊടുക്കാൻ ആഹാരമില്ല. ആ നദിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാത്രത്തിരിക്കുന്ന വെള്ളം ഈ സ്ത്രീ വീണ്ടും വീണ്ടും കോരി ഈ കുഞ്ഞിൻ്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കുഞ്ഞ് വെള്ളം മൊത്തി കുടിക്കുന്നു. ആ കുഞ്ഞ് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് ഇരിക്കുന്നു, കരച്ചിൽ നിർത്താതെ. അപ്പോഴേ ഈ കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ഇരുന്ന് കരയുന്ന ഒരമ്മയാണ് ഈ പ്രതിമ ഈ പിന്നെ ഈ കിളിയെ കാണിക്കുന്നത്. And the statue is asking, can you take the two jewels from her eyes and take it over and give it to the mother so that she can buy food for that baby എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതിമ കരയുന്നതാണ്. അവസാനം ഈ പ്രതിമയുടെ രണ്ട് കണ്ണുകൾ ജുവൽസ് ഈ ബേർഡ് കൊത്തി എടുത്തിട്ട് രാത്രിയിൽ തന്നെ കൊണ്ടുപോയി ആ വീടിൻ്റെ വാതിൽ കൊണ്ടുവന്ന് ആ അമ്മയെ ഏൽപ്പിക്കുന്നതായിട്ടാണ് ജെയിംസ് ഓസ്വാൾഡിൻ്റെ ഹാപ്പി ഫ്രണ്ട്സ് എന്ന് പറയുന്ന കഥ. ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ ഓർത്ത് കരയുന്ന അത്രയും ലോകത്ത് ആർക്കും കരയാൻ നിൽക്കാൻ സാധിക്കില്ല. അത് കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള കുഞ്ഞായിരിക്കും, ബുദ്ധിയില്ലാത്ത കുഞ്ഞായിരിക്കും, അനുസരണമുള്ള കുഞ്ഞായിരിക്കും, അനുസരണമില്ലാത്ത കുഞ്ഞായിരിക്കും, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെക്കാൾ സൗന്ദര്യമുള്ള കുഞ്ഞായിരിക്കും, സൗന്ദര്യമില്ലാത്ത കുഞ്ഞായിരിക്കും. പക്ഷേ ആ അമ്മ ആ കുഞ്ഞിനെ എടുത്ത് കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമെങ്കിൽ, കണ്ണുനീരോടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ ദൈവസ്ഥാനത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെങ്കിൽ, ഈ ജ്ഞാനായക്കാരിയുടെ കുഞ്ഞിന് സൗഖ്യം ലഭിച്ചതുപോലെ ഓരോ കുഞ്ഞിനും യേശുക്രിസ്തുവിൻ്റെ കരസ്പർശം ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ദിവസമാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ. എല്ലാ അമ്മമാർക്കും, നമ്മൾ ഈ ലോകത്തെ തോൽപ്പിക്കാൻ വേണ്ടി നോക്കി ജീവിക്കുന്നവരാണ്, നമ്മുടെ സമ്പത്തും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ സൗന്ദര്യവും ലൗകികമായ നേട്ടങ്ങളൊക്കെ നമ്മുടെ ദൈവത്തെ പോലും തോൽപ്പിക്കത്തക്കോണം അഹങ്കാരത്തിൻ്റെ ഉച്ചകോടിയിൽ നമ്മൾ ജീവിക്കുന്ന അവരാണ് പലരും. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തമായിട്ടുള്ള ഒരു സംഗതി ഇതാണ്. I was a student. I was looking for a job. I was looking for a profession. I was looking for so many things. I was looking for a family. I was looking for a child. ഇപ്പൊ എനിക്കെല്ലാം ഉണ്ട്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുടുംബമുണ്ട്, ജോലിയുണ്ട്, പൈസയുണ്ട്, പള്ളിയുണ്ട്, സാമൂഹ്യമായിട്ടുള്ള എല്ലാം, everything. But ആ ഈ കുഞ്ഞിനെ എടുത്തുവെച്ച് പ്രാർത്ഥിച്ച അമ്മ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടോ? പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ടോ? നമ്മൾ ഈ പരിശുദ്ധ നോമ്പ് പാതി നോയമ്പിൻ്റെ സമയത്തേക്ക് അടുത്തു വരികയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ആ വാക്ക് വീണ്ടും യൂസ് ചെയ്യുകയാണ്, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അവർ പ്രെയർ. നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം എന്തുമാത്രമാണ്. ഈ അമ്മ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവം അനുഗ്രഹിക്കും. ചേർത്തും നീതി എന്നില്ല ആചാര്യന്മാരും.